എയർ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലു. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. നിലവിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല. എന്നാലും താനുമായി സമ്പർക്കത്തിൽ വന്നവർ ശ്രദ്ധിക്കണം, കോവിഡ് പ്രോട്ടോകോൾ പിന്തുടരണമെന്നാണ് അദ്ദേഹം ട്വിറ്ററിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ ഇന്ന് 3830 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതിൽ 675 പേർ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. കോഴിക്കോട് 468 പേർക്ക് കോവിഡ് പോസിറ്റീവായി. ആലപ്പുഴ, എറണാകുളം, കൊല്ലം ജില്ലകളിലും 300 മുകളിൽ കോവിഡ് പോസിറ്റീവ് കേസാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം റിപ്പോർട്ട് ചെയ്തതിൽ 49 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. 153 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെത്തിയവരാണ്. 3562 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 66 ആരോഗ്യ പ്രവർത്തകർക്കും സമ്പർക്കത്തിലൂടെയാണ് ഇന്ന് രോഗം ബാധിച്ചിട്ടുള്ളത്. 14 മരണം കൂടി സംഭവിച്ചതോടെ കേരളത്തിലെ കോവിഡ് മരണസംഖ്യ 480 ആയി ഉയർന്നു. അതേസമയം 2263 പേരുടെ രോഗം ഭേദമാവുകയും ചെയ്തു. മഹാരാഷ്ട്രയിൽ ഇന്നും 20,000 മുകളിൽ കോവിഡ് പോസിറ്റീവ് കേസാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 24 മണിക്കൂറിടെ മഹാരാഷ്ട്രയിൽ 23,365 പേർക്കാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. 474 പേർ 24 മണിക്കൂറിനിടയിൽ മരിച്ചു. ഇതോടെ മഹാരാഷ്ട്രയിലെ കോവിഡ് മരണസംഖ്യ 30,000 മുകളിലെത്തി. മഹാരാഷ്ട്രയിൽ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 11,21,221 ആണ്. റഷ്യ വികസിപ്പിച്ച കോവിഡ് വാക്സിനായ സ്പുട്നിക് 5 പരീക്ഷിക്കാനും വിതരണം ചെയ്യാനും ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയെ ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസുമായി റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ധാരണയിലെത്തി. അന്തിമ അനുമതി ലഭിച്ചാൽ റെഡ്ഡി ലബോറട്ടറീസുമായി സഹകരിച്ച് ഇന്ത്യയിൽ 10 കോടി ഡോസ് വാക്സിൻ വിതരണം ചെയ്യുമെന്നാണ് റഷ്യൻ കമ്പനി വ്യക്തമാക്കിയിട്ടുള്ളത്. മനുഷ്യ ശരീരത്തിൽ ഉപയോഗിക്കാൻ സുരക്ഷിതം എന്ന് തെളിയിക്കപ്പെട്ട വാക്സിനാണ് സ്പുട്നിക് 5 എന്നും റഷ്യൻ കമ്പനി ചൂണ്ടിക്കാണിക്കുന്നു. കോൺഗ്രസ് നേതാവും മുൻ എംഎൽഎയുമായ ജോർജ് മേഴ്സിയർ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. 2006-2011 കാലഘട്ടത്തിൽ 12 നിയമസഭയിൽ കോവളം മണ്ഡലത്തെയാണ് അദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കാനുള്ള കരാർ ടാറ്റ പ്രോജക്ട്സിന് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. 861.9 കോടി രൂപയാണ് പുതിയ മന്ദിരം നിർമ്മിക്കാനുള്ള ചെലവ്. ഒരു വർഷം കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ നടക്കുന്ന പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്ന മുറയ്ക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. എൽ&ടി, ഷപൂർജി പലോൻജിയൻ കമ്പനി എന്നിങ്ങനെ മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 3 കമ്പനികളാണ് അവസാനഘട്ട ലേലത്തിൽ പങ്കെടുത്തത്. 865 കോടി രൂപയുടെ ലേലമാണ് എൽ&ടി സമർപ്പിച്ചിരുന്നത്. നിലവിലെ പാർലമെന്റ് മന്ദിരം ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ്. പുതിയ മന്ദിരം നിർമ്മിച്ചാൽ അത് പഴയ കെട്ടിടം മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ബാബരി മസ്ജിദ് തകർത്ത കേസിൽ 30 സെപ്റ്റംബർ ലഖ്നൌവിലെ പ്രത്യേക കോടതി വിധി പ്രഖ്യാപിക്കും. മുതിർന്ന ബിജെപി നേതാക്കളായ എൽ കെ അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി, വിനയ് കട്ടിയാർ, കല്യാൺ സിംഗ് തുടങ്ങി കേസിലെ 32 പ്രതികളും അന്നേ ദിവസം കോടതിയിൽ ഹാജരാകണമെന്ന് പ്രത്യേക കോടതി ജഡ്ജ് സുരേന്ദ്രകുമാർ യാദവ് നിർദ്ദേശിച്ചു. കേസിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെയാണ് കോടതി മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. 30 സെപ്റ്റംബറിനുള്ളിൽ കേസിൽ വാദം കേട്ട് വിധി പ്രഖ്യാപിക്കണമെന്ന് സുപ്രീംകോടതി ലഖ്നൌ കോടതിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കേരള അടിസ്ഥാന സൌകര്യ വികസന നിധി അഥവാ കിഫ്ബിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടക്കുന്നതായി കേന്ദ്ര സർക്കാർ ഇന്ന് പാർലമെന്റിനെ അറിയിച്ചു. 250 കോടി രൂപ യെസ് ബാങ്കിൽ നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് അന്വേഷണമെന്ന് കേന്ദ്ര ധനകാര്യവകുപ്പ് സഹമന്ത്രി അനുരാഗ് ഠാക്കൂർ പാർലമെന്റിനെ അറിയിച്ചു. അതേസമയം യെസ് ബാങ്കിൽ നിക്ഷേപം നടത്തിയ സംഭവത്തിൽ വിശദീകരണവുമായി കിഫ്ബിയുടെ സിഇഒ കെ.എം. എബ്രഹാം രംഗത്ത് വന്നു. യെസ് ബാങ്കിൽ പണം നിക്ഷേപിച്ചത് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ്. കിഫ്ബിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങിയതായി അറിവില്ല. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
എൻക്വയറീസ് ഇൻ ദ മാറ്റർ ഹാവ് ബീൻ ഇനിഷ്യേറ്റഡ്. അതായത് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയതായിട്ട് ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. എൻക്വയറീസ് ഇനിഷ്യേറ്റ് ചെയ്തു വന്ന ഒരു പരാതിയിൽ അതാണ് വന്നിരിക്കുന്ന ചോദ്യവും ഉത്തരവും യഥാർത്ഥത്തിൽ വന്നിരിക്കുന്നത്. അപ്പം ഇതിന്റെ അടിസ്ഥാനമായിട്ട് കിഫ്ബിയുടെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അന്വേഷണം തുടങ്ങി എന്നുള്ള ഒരു വാർത്ത ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിൽ ഇത്രയേ ഉള്ളൂ. എൻക്വയറീസ് ഒരു പരാതി കിട്ടി, അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഇത് മാധ്യമങ്ങളിൽ വന്നു തുടങ്ങിയിട്ടുള്ള വാർത്ത എന്ന് പറയുമ്പോൾ കിഫ്ബി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടങ്ങി എന്നുള്ള മട്ടിലാണ്. അപ്പൊ അത് വാസ്തവമല്ല, ഇവിടെ നമുക്ക് അറിയിപ്പൊന്നും തന്നെ കിട്ടിയിട്ടുമില്ല. പക്ഷെ ഇതിന്റെ പശ്ചാത്തലം ഇങ്ങനെയാണെന്ന് പറയുന്നത് കിഫ്ബിയുടെയും കേരളത്തിന്റെ ഒരു ഒരു വികസന പശ്ചാത്തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കിഫ്ബിയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറയുന്നത് കിഫ്ബിയുടെ ബ്രാൻഡ് നെയിമാണ്. കിഫ്ബിയുടെ ബ്രാൻഡ് നെയിം നന്നായിട്ട് പോയിട്ടില്ലെങ്കിൽ കിഫ്ബിയെ ഏൽപ്പിച്ചിട്ടുള്ള ഇത്ര വലിയ ദൗത്യം കിഫ്ബിക്ക് ഏറ്റെടുക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ട് തന്നെയാണ് ഒരു കളങ്കം വരാൻ സാധ്യതയുള്ള ഒരു വാർത്ത വന്നപ്പോൾ തന്നെ ഇങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് വിളിക്കണമെന്നും ആ പ്രസ് കോൺഫറൻസിൽ ഈ വ്യക്തമാക്കണം എന്നുള്ളത് ആഗ്രഹം പറയുകയും നിങ്ങൾ അതിനോട് സഹകരിച്ച് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ 2017 മുതൽ, മെയ് മാസം 2017 മുതൽ വിവിധ ബാങ്കുകളിൽ നമുക്ക് കിട്ടുന്ന പണം, പ്രോജക്ട്സിന് ചെലവഴിക്കാൻ കഴിയാതെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന പണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന പണം, പ്രോജക്ട്സിന് ഈ ബിൽസ് വരുമ്പം പേ ചെയ്യാനായിട്ടുള്ള, കൊടുത്തു തീർക്കാനായിട്ടുള്ള പണം, ഈ പണം വിവിധ ബാങ്കുകളിൽ നമ്മൾ നിക്ഷേപിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഒരു മാനദണ്ഡം, അതിന് കിഫ്ബിക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് പോളിസിയുണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് പോളിസിയിലെ പ്രകാരം അത് നാഷണൽ പബ്ലിക് സെക്ടർ ബാങ്കിലാകാം, അത് കാരണം ഗവൺമെന്റ് ഗ്യാരണ്ടി നിൽക്കുന്നുണ്ട്. സ്വകാര്യ ബാങ്കുകളിലാകാം, പക്ഷെ ആ സ്വകാര്യ ബാങ്കിന് ഏറ്റവും മുന്തിയ റേറ്റിംഗ് സ്വകാര്യ ബാങ്കുകൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കിഫ്ബി നിഷ്കർഷിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കിഫ്ബിയുടെ ബോർഡ് ആ ഒരു പോളിസി അപ്രൂവ് ചെയ്യുകയും ആ ബോർഡ് ആ പോളിസി രൂപവത്കരിക്കുന്നത് അല്ലെങ്കിൽ ആ പോളിസിക്ക് രൂപം കൊടുക്കുന്നത് കിഫ്ബിയുടെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് കമ്മിറ്റിയാണ്. അതിൽ വിദഗ്ധരായിട്ടുള്ള എക്സ്റ്റേണൽ മെമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്ന് അവരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഏറ്റവും മുന്തിയ എന്ന് വെച്ചാൽ ട്രിപ്പിൾ എ, അങ്ങനെ പല രീതിയിലുള്ള റേറ്റിംഗ് ഉണ്ട്. ട്രിപ്പിൾ എ റേറ്റിംഗ് ഉള്ള ഒരു ബാങ്കിൽ, പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ നമുക്ക് കിഫ്ബി പണം നിക്ഷേപിക്കണം. കാരണം കിഫ്ബി അല്ലെങ്കിൽ പലിശയില്ലാതെ ഏതെങ്കിലും ഒരു ബാങ്കിൽ ഇടുകയാണെങ്കിൽ കിഫ്ബിക്ക് ധാരാളം നഷ്ടമുണ്ടാവും, പുതിയതിന് നഷ്ടമുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ പബ്ലിക് സെക്ടർ ബാങ്കും പ്രൈവറ്റ് സെക്ടർ ബാങ്കും ഇന്ന രീതിയിലുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ പണം നിക്ഷേപിക്കാം എന്നുള്ള ഒരു പോളിസി തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പം ആ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് കമ്മിറ്റി സിഇഒ ഇല്ല, സിഇഒ അതിനകത്ത് ഒരു അംഗമാകാത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ബോഡി തന്നെ കിഫ്ബിയെ ഉപദേശിക്കട്ടെ എന്നുള്ള ഒരു തത്വത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ പ്രകാരം 2017 മുതൽ, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, 2017 മുതൽ ഇന്ത്യയിലെ പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ ഏറ്റവും മുന്തിയ റേറ്റിംഗ് ഉണ്ടായിരുന്ന ഒരു ബാങ്കാണ് യെസ് ബാങ്ക് എന്ന് പറയുന്നത്.
ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ ബലാത്സംഗ കേസിൽ രഹസ്യ വിചാരണയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവിടരുതെന്ന് അച്ചടി ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്ക് വിചാരണ കോടതി നിർദ്ദേശം നൽകി. സാക്ഷികൾ നൽകുന്ന തെളിവുകളെക്കുറിച്ച് മുൻകൂർ അനുമതി ഇല്ലാതെ ചർച്ച പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. വിചാരണ നേരിടുന്ന വ്യക്തിക്കെതിരെ ശക്തമായ പൊതുജനാഭിപ്രായം ഉയർന്നുവരുന്നത് അയാളുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരത്തെ ബാധിക്കുമെന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. കരിപ്പൂർ എയർപോർട്ടിൽ വിമാനാപകടങ്ങൾ തടയാനായുള്ള ഇമാസ് സംവിധാനം ഉണ്ടായിരുന്നോ എന്ന കാര്യം അറിയിക്കാൻ സുപ്രീംകോടതി. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനോട് ആവശ്യപ്പെട്ടു. രാജൻ മേത്ത എന്ന വ്യക്തി നൽകിയ ഹർജിയിൽ ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് ആണ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന് നോട്ടീസ് അയച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാസം 7-നായിരുന്നു ദുബൈയിൽ നിന്നും എത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കരിപ്പൂരിൽ അപകടത്തിൽപ്പെട്ട് പൈലറ്റും യാത്രക്കാരുമടക്കം 18 പേർ മരിച്ചത്. കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി മാനേജിംഗ് ഡയറക്ടർ പി ആർ കൃഷ്ണകുമാർ അന്തരിച്ചു. അദ്ദേഹത്തിന് 69 വയസ്സായിരുന്നു. ന്യൂമോണിയ ബാധയെ തുടർന്ന് ഒരാഴ്ചയിലേറെയായി കോയമ്പത്തൂർ കെ എം സി എച്ച് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പാകിസ്ഥാൻ പട്ടാളം നടത്തിയ ഷെല്ലാക്രമണത്തിൽ മരിച്ച മലയാളി സൈനികൻ അനീഷ് തോമസിന്റെ ഭൌതികദേഹം ഡൽഹിയിൽ എത്തിച്ചു. നാളെയോടെ നാട്ടിലേക്ക് കൊണ്ടുവരാനാണ് തീരുമാനം. കൊല്ലം അഞ്ചൽ സ്വദേശിയായ അനീഷ് തോമസ് അടുത്തയാഴ്ച നാട്ടിൽ മടങ്ങിവരാനിരിക്കെയായിരുന്നു സംഭവം. ജമ്മുകശ്മീരിലെ അതിർത്തി പ്രദേശമായ നൌഷേരയിൽ വെച്ചാണ് അനീഷ് ഉൾപ്പെടെയുള്ളവർക്ക് നേരെ പാകിസ്ഥാൻ പട്ടാളം ഷെല്ലാക്രമണം നടത്തിയത്. ആക്രമണത്തിൽ മേജർ ഉൾപ്പെടെ 3 ഇന്ത്യൻ സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. കൂടുതൽ വാർത്തകൾ നാളെ രാവിലെ 7 മണിക്ക്. സ്റ്റേ വിത്ത് അസ്.